നമസ്കാരം ശ്രീ പ്രഭാവർമ്മ, SBS മലയാളം റേഡിയോയിലേക്ക് സ്വാഗതം. ശ്രീ പ്രഭാവർമ്മ, ഒരു കവി എന്ന രീതിയിലും സിനിമാ ഗാന രചയിതാവ് എന്ന രീതിയിലും നിരവധി അവാർഡുകൾ താങ്കൾക്ക് ഇതിനോടകം ലഭിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ചങ്ങമ്പുഴ അവാർഡ്, അങ്ങനെ നിരവധി. പക്ഷെ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു വ്യത്യാസം, പ്രത്യേകത ഇപ്പോൾ വയലാർ അവാർഡ് ലഭിച്ചപ്പോൾ തോന്നുന്നുണ്ടോ?
വയലാർ അവാർഡ് വളരെ സന്തോഷകരമാണ്, വളരെ അഭിമാനകരമാണ്. അതിനൊക്കെ അപ്പുറത്തായിട്ട് വയലാർ എന്റെ നിറയിൽ കൈവച്ച് എന്നെ അനുഗ്രഹിക്കുന്നത് പോലെ ഒരു തോന്നലാണ്. വയലാർ അവാർഡ് എനിക്കാണ്, എന്റെ ക്ഷേമമാധവ എന്ന കൃതിക്കാണ് എന്ന് അറിഞ്ഞപ്പോൾ ഉണ്ടായത്. എനിക്ക് വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ്.
ഈ അവാർഡ് കിട്ടുന്നതിന് മുമ്പ് തന്നെ കുറച്ച് വിവാദങ്ങളിലൂടെയും ഈ ശ്യാമമാധവം എന്ന കൃതി ശ്രദ്ധിക്കപ്പെട്ടിരുന്നല്ലോ. TP ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് താങ്കൾ ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനങ്ങളുടെ പേരിൽ ഒരു വാരിക ഈ കവിതകളുടെ പ്രസിദ്ധീകരണം തടഞ്ഞുവച്ചിരുന്നു. അന്നുണ്ടായ ഒരു വിഷമം ഈ അവാർഡുകൾക്ക് കിട്ടുമ്പോൾ മാറുന്നുണ്ടോ?
അന്നും എനിക്ക് വിഷമമൊന്നും തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏതെങ്കിലും വിഷമം മാറേണ്ടതായിട്ടില്ല. ഞാൻ എന്റേതായ വിശ്വാസ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു നിലപാട് കൈക്കൊണ്ടു. ആ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ലേഖനങ്ങൾ എഴുതുന്നത്. അങ്ങനെ ഒരു ലേഖനം, ആ ലേഖനത്തിൽ പറഞ്ഞ അഭിപ്രായം, അത് ഒരു പത്രാധിപർക്ക് സ്വീകാര്യമല്ല എന്ന് വന്നതിനെ തുടർന്ന് അദ്ദേഹം കവിതയുടെ പ്രസിദ്ധീകരണം നിർത്തിവെക്കുകയാണ് ചെയ്തത്. അതിനകത്ത് വായനക്കാർക്ക് കൊടുത്ത ഒരു വാക്കിന്റെ ലംഘനമുണ്ട്. കാരണം രണ്ടു മൂന്ന് തവണയെങ്കിലും ഫുൾ പേജ് അറിയിപ്പ് കൊടുത്തിട്ടാണ് ശ്യാമമാധവം പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത്. അതായത് ഇങ്ങനെ ഒരു കൃതി പ്രസിദ്ധീകരിച്ചു തുടങ്ങുന്നു എന്ന് വായനക്കാരെ അറിയിച്ചിട്ടാണ്. അത് അബ്രപ്റ്റായിട്ട് ഇടയ്ക്ക് വെച്ച് നിർത്തി വയ്ക്കുമ്പോൾ വായനക്കാർക്ക് കൊടുത്ത ഒരു വാക്കിന്റെ ലംഘനമുണ്ട്. പിന്നെ മറ്റൊന്ന്, ഒരു സാഹിത്യ കൃതിയുടെ പിന്നിൽ ഒരു സർഗാത്മകമായ ധ്യാനമുണ്ട്. ആ ധ്യാനത്തെ ഇൻസൾട്ട് ചെയ്യുക എന്നൊരു കാര്യം കൂടിയുണ്ട്. അപ്പൊ ആ രണ്ട് രീതിയില് പത്രാധിപർ അനുചിതമായ ഒരു നിലപാടാണ് എടുത്തത് എന്നാണ് എന്റെ അഭിപ്രായം. അന്ന് ഇന്നും അത് തന്നെയാണ് അഭിപ്രായം. ആ അങ്ങനെ ആ കൃതിയുടെ പ്രസിദ്ധീകരണം ഇടയ്ക്ക് വെച്ച് നിർത്തി. ഒരു പത്രാധിപരുടെ ദയാദാക്ഷിണ്യത്തിലല്ല ഒരു കൃതിയും. കൃതി നേരിട്ട് വായനക്കാരിലേക്ക് എത്തും. വായനക്കാർക്കിടയിൽ ഒരു മീഡിയം ആയിട്ട് ഒരു പ്രസിദ്ധീകരണം അല്ലെങ്കിൽ ഒരു പത്രാധിപർ പ്രവർത്തിച്ചാലും ഇല്ലെങ്കിലും എന്നതാണ് എനിക്ക് തോന്നുന്നത്.
നമുക്ക് ഈ ശ്യാമമാധവം എന്ന കവിതയിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണെങ്കിൽ, ഈ കവിത മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണൻ വേടന്റെ അമ്പേറ്റ് മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാകുന്ന ചിന്തകളാണ് വിവരിക്കുന്നത്. ഈ ഒരു ആശയം എങ്ങനെയാണ് താങ്കളുടെ മനസ്സിലേക്ക് വന്നത്?
അത് ഈ മഹാഭാരതത്തില് ഗാന്ധാരി കൃഷ്ണനെ ശപിക്കുന്നുണ്ട്. ഇന്നേക്ക് 36 വർഷം നീയും നിന്റെ കുലവും നശിച്ചു പോകും എന്ന ഒരു ശാപം ഉണ്ടാകുന്നുണ്ട്. ആ ശാപം ഏൽക്കുന്ന നിമിഷത്തിൽ കൃഷ്ണന് വേണമെങ്കിൽ കുറെ ന്യായവാദങ്ങൾ നിരത്താമായിരുന്നു. ഞാൻ ധർമ്മപ്രകാരമേ പ്രവർത്തിച്ചിട്ടുള്ളൂ, നിങ്ങൾക്കത് അധർമ്മമാണെന്ന് തോന്നുന്നതാവാം, ധർമ്മ സംസ്ഥാപനമാണ് എന്റെ ലക്ഷ്യം, അതിനുവേണ്ടി ഞാൻ ചെയ്ത ചില കാര്യങ്ങളെ നിങ്ങളൊരു പക്ഷേ തെറ്റിദ്ധരിച്ചതാവാം എന്നൊക്കെ പറഞ്ഞ് കുറെ ന്യായവാദങ്ങൾ നിരത്താം. പക്ഷെ അങ്ങനെയുള്ള ഒരു ന്യായവാദത്തിനും നിൽക്കുന്നില്ല കൃഷ്ണൻ. കൃഷ്ണൻ പറയുന്നത് ഇങ്ങനെയാണ്, ഈ ശാപം നെറുകയിൽ വന്ന് വീഴുന്ന നിമിഷത്തിൽ, അതായത് 36 വർഷം എത്തുമ്പോ നീയും നിന്റെ കുലവും നശിച്ചു പോകണം, മുടിഞ്ഞു പോകണം എന്ന ശാപം ഏൽക്കുമ്പോൾ കൃഷ്ണൻ പറയുന്ന വാക്കുകൾ ഇതാണ്: അങ്ങനെ തന്നെ വരേണമെന്നുള്ളതുണ്ടെങ്കിൽ എനിക്കും മനക്കാമ്പിൽ സുബലജേ എന്നാണ് ഗാന്ധാരിയോട് പറയുന്നത്. അതായത് അങ്ങനെ തന്നെ സംഭവിക്കണം എന്നാണ് കൃഷ്ണൻ പറയുന്നത്. അങ്ങനെ പറയണമെങ്കിൽ വലിയൊരു മഹത്വം വേണം. ആ മഹത്വത്തിന്റെ ഒരു എലിമെന്റ് കൃഷ്ണനിലുണ്ട് എന്ന് എനിക്ക് തോന്നി. അത് ഒരു വശം. പിന്നെ ഒരു ശാപം ഏൽക്കുമ്പോൾ ആ ശാപം ഫലിക്കണമെന്ന് അത് ഏൽക്കുന്ന ഒരാളും സാധാരണ അവസ്ഥയിൽ പറയാറില്ല. അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ മനസ്സിൽ ചെയ്ത കാര്യങ്ങൾ പലതും തെറ്റായിപ്പോയി എന്നൊരു ബോധം ഉണ്ടാകണം. ഒരു കൺഫഷന്റെ, ഒരു റെപ്പന്റൻസിന്റെ ഒരു അന്തരീക്ഷം മനസ്സിലുണ്ടാകണം. അപ്പൊ ഞാൻ ആലോചിച്ചു, ഈ കൃഷ്ണൻ ഇങ്ങനെ പറയണമെങ്കിൽ, അങ്ങനെ തന്നെ സംഭവിക്കണം എന്ന് പറയണമെങ്കിൽ കൃഷ്ണൻ എന്തെങ്കിലും കാര്യങ്ങളിൽ ഒരു കുറ്റബോധം ഉണ്ടാവാം, എന്തെങ്കിലും കാര്യങ്ങൾ സംബന്ധിച്ച് ഒരു പശ്ചാത്താപം ഉണ്ടാവാം. അങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോഴാണ് ശ്യാമമാധവം എന്ന കൃതി രൂപപ്പെട്ടു വന്നത്. എന്ന് മാത്രമല്ല, കൃഷ്ണനെ കുറിച്ച് ഇതുവരെ എഴുതപ്പെട്ട എല്ലാ സാഹിത്യ കൃതിയിലും ഒരു ആനന്ദമൂർത്തിയായ കൃഷ്ണൻ ആണ് ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളത്. ആനന്ദ ജിന്മയ ഹരേ എന്നാണ് കൃഷ്ണനെ കുറിച്ച് പറയുന്നത് തന്നെ. അല്ലെങ്കിൽ ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ എന്നാണ് കൃഷ്ണനെ കുറിച്ച് പറയുന്നത് നമ്മുടെ സാഹിത്യത്തിലൊക്കെ. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി കരയാൻ ഒരുപാട് സാധ്യതകളുള്ള ഒരു കഥാപാത്രമാണ് കൃഷ്ണൻ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഗർഭാവസ്ഥയിൽ തന്നെ ജയിലില്, ജനനം ജയിലില്, അത് കഴിഞ്ഞ് അർദ്ധരാത്രി കോരിച്ചൊരിയുന്ന മഴയത്ത് കൈമാറ്റം ചെയ്യപ്പെടുക, ചെറിയ ശൈശവത്തിൽ തന്നെ അച്ഛനമ്മമാരിൽ നിന്ന് പറിച്ചെറിയപ്പെടുക, മറ്റൊരിടത്ത് പോയി ജീവിക്കേണ്ടി വരിക, ബാല്യത്തിൽ തന്നെ നിരവധി വധഭീഷണികൾ ഏൽക്കേണ്ടി വരിക, സ്നേഹം നടിച്ച് വരുന്ന സ്ത്രീയിൽ നിന്ന് വിഷം ചുചിക്കേണ്ടി വരിക, ഇത്രയേറെ വേദനകളിലൂടെ യാതനകളിലൂടെ പീഡാനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്ന അധികം കഥാപാത്രങ്ങളില്ല എന്നെനിക്ക് തോന്നുന്നു. ഈ ഒരു ചിന്തയും കൂടെ കൃഷ്ണനെ മറ്റൊരു ഒരു വീക്ഷണത്തിൽ അവതരിപ്പിക്കാൻ എനിക്ക് എന്നെ പ്രേരിപ്പിച്ചിട്ടുണ്ട്.
പ്രഭാവർമ്മ എന്ന ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്റർക്ക് വ്യക്തിപരമായ രാഷ്ട്രീയ ചിന്തകൾക്കും ചായ്വകൾക്കും അപ്പുറം മഹാഭാരത കഥയെക്കുറിച്ച് ഒരു കവിത എഴുതാൻ കഴിയുന്നത് എങ്ങനെയാണ്?
വ്യക്തിപരമായ രാഷ്ട്രീയ ചായ്വുകൾ കവിതയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ വിഘാതമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ വ്യക്തിപരമായ രാഷ്ട്രീയ ചായ്വ് ഒരു പ്രത്യേക സൈദ്ധാന്തികതയോടാണ്, അതാകട്ടെ ഹ്യൂമനിസം ഉയർത്തിപ്പിടിക്കുന്ന സൈദ്ധാന്തികതയാണ്, മാനവിക നന്മ ലക്ഷ്യമാക്കുന്ന ഒരു സൈദ്ധാന്തികതയാണ്. അതും എന്റെ കവിതയും തമ്മിൽ എവിടെയാ കോൺഫ്ലിക്ട് ഉണ്ടാവുക? എന്റെ കവിതയിൽ ഞാൻ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നതും ഹ്യൂമനിസത്തിന്റെ വാല്യൂസ് തന്നെയാണ്. അപ്പൊ അവിടെ എവിടെയും ഒരു ക്ലാഷും ഇല്ല. ക്ലാഷ് ഉണ്ട്. ക്ലാഷ് ഉള്ളത് എവിടെയാണെന്ന് വെച്ചാൽ പത്രപ്രവർത്തനവും സർഗാത്മക സാഹിത്യ ജീവിതവും ഒരുമിച്ച് കൊണ്ടുപോകേണ്ടി വരുന്നതിൽ ഒരു ക്ലാഷ് ഉണ്ട്, അതിലൊരു കോൺഫ്ലിക്ട് ഉണ്ട്. കാരണം എന്ത് കാര്യം മനസ്സിൽ തട്ടിയാലും അതിനോട് വൈകാരികമായ ഒരു പ്രതികരണം ആണ് കവിത ആയി വരുന്നത്. അതേസമയം ഒരു ഫീച്ചറായി വരുന്നത് അല്ലെങ്കിൽ ഒരു ലേഖനമായി വരുന്നത് വൈചാരികമായ വിചാര സംബന്ധമായ പ്രതികരണമാണ്. ഒരു പ്രത്യേക വിഷയത്തോട് വൈചാരികമായി പ്രതികരിച്ചു കഴിഞ്ഞാൽ പിന്നീട് വൈകാരികമായി പ്രതികരിക്കുക എന്ന് പറയുന്നത് അസാധ്യമാകും. ഒരു ഉദാഹരണം പറഞ്ഞാല്, രാജസ്ഥാനിലെ രൂപ് കൻവർ എന്ന് പറയുന്ന ഒരു സ്ത്രീ സതി അനുഷ്ഠിച്ചു. സതി അനുഷ്ഠിച്ചതല്ല, ഭർത്താവിന്റെ ചിതയിലേക്ക് നീണ്ട മുള കൊണ്ട ഈ പെൺകുട്ടിയെ കുത്തി ഈ ചിതയിലിട്ട് ഹോമിക്കുകയായിരുന്നു. ആ വിവരം പറഞ്ഞിട്ട് ഞാൻ ആ സ്ഥലത്ത് പോയി. ആ സ്ഥലത്തേക്ക് പോകുമ്പോഴും അവിടെ എത്തുമ്പോഴും എന്റെ മനസ്സിൽ ഒരു കണ്ണീർത്തുള്ളി പോലെ ഈ ഒരു കവിതയുടെ ഉറവ് വന്ന് പൊട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഒരു ഫീച്ചർ എഴുതേണ്ടി വന്നു അതിനെ കുറിച്ച്. ആ ഫീച്ചർ എഴുതി കഴിഞ്ഞപ്പോൾ ഈ കവിതയുടെ കൂമ്പടഞ്ഞു പോയി എന്ന് പറയാം. ആ കവിത പിന്നെ ഉണർന്നു വരാതെയായി. അതുകൊണ്ടാണ് വൈചാരികമായ ഒരു വിഷയത്തോട് പ്രതികരിച്ചാൽ പിന്നീട് വൈകാരികമായി പ്രതികരിക്കുക എന്ന് പറയുന്നത് പൊതുവെ അസാധ്യമായി തീരാറുണ്ട്.
അതായത് അതിൽ താങ്കളിലെ കവി പത്രപ്രവർത്തകന് വിഘാതമാവുകയാണോ അതോ പത്രപ്രവർത്തകൻ കവിക്ക് വിഘാതമാവുകയാണോ?
രണ്ടും സംഭവിക്കാറുണ്ട്. ഞാനിപ്പോ പറഞ്ഞല്ലോ, ഉണ്ടാകേണ്ട ഒരു കവിത അങ്ങനെ ഇല്ലാതെ പോയി. ഈ പത്രപ്രവർത്തകന്റെ ജീവിതം എന്ന് പറയുന്നത് പത്രപ്രവർത്തകനായ എഴുത്തുകാരന്റെ സാഹിത്യകാരന്റെ ജീവിതം എന്ന് പറയുന്നത് എഴുതപ്പെടാതെ പോകുന്ന ഒരുപാട് കഥകളുടെയും എഴുതപ്പെടാതെ പോകുന്ന ഒരുപാട് കവിതകളുടെയും വലിയൊരു ഒരു വലിയ ചുടുകാരാണ്. ഒരു ഒരു ശവപ്പറമ്പാണ്. ഒരുപാട് കൃതികൾ ഇങ്ങനെ എഴുതപ്പെടാതെ പോകും, മനസ്സിൽ വരികയും എന്നാൽ എഴുതാൻ കഴിയാതെ പോവുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകും. അത് മറ്റേതെങ്കിലും മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
ഒരു കവി, പത്രപ്രവർത്തകൻ, ദൃശ്യമാധ്യമ പ്രവർത്തകൻ എന്നതിനെല്ലാം ഉപരി താങ്കൾ ഒരു സിനിമാ ഗാനരചിതാവ് കൂടിയാണ്. ഇതിൽ ഏതാണ് താങ്കൾ കൂടുതലായി താല്പര്യപ്പെടുന്നത്?
എന്റെ മനസ്സിനോട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് കവിത തന്നെയാണ്. കവി എന്ന നിലയിൽ ഉള്ള ഒരു ആക്സെപ്റ്റൻസ് ഈ സഹൃദയ ലോകത്തിൽ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഞാൻ എഴുതുന്ന കൃതികൾക്ക് കൂടുതൽ വായനക്കാരുണ്ടാകണം എന്ന ആഗ്രഹം തന്നെയാണ് എനിക്കുള്ളത്. ഓരോ കവിത എഴുതുമ്പോഴും അത് കൃത്യമായ മേൽവിലാസം അറിയാത്ത ഒരാൾക്ക് അയച്ചു കൊടുക്കുന്ന കത്ത് പോലെയാണ്. കൃത്യമായ മേൽവിലാസം എഴുതിയിട്ടില്ലെങ്കിൽ പോലും നമ്മൾ അയക്കുന്ന ഇല്ലൻ്റെ അല്ലെങ്കിൽ കവർ നമ്മൾ ആരെയാണോ ഉദ്ദേശിച്ചത് ആ ആളിൽ തന്നെ ചെന്നെത്തി എന്ന് അറിയുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. അതുപോലെ എവിടെയോ എവിടെയൊക്കെയോ സമാന ഹൃദയരായ ചില ആളുകളുണ്ട്. ആ സമാന ഹൃദയർക്ക് എഴുതുന്ന കത്തുകളാണ് കവിതകൾ. കൃത്യമായിട്ട് നമുക്ക് മേൽവിലാസം അറിഞ്ഞുകൂടാ, എങ്കിൽ പോലും ആ സമാന ഹൃദയരുടെ മനസ്സിലേക്ക് നമ്മുടെ കവിത ചെല്ലുന്നു എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. സത്യത്തിൽ ഏത് സാഹിത്യ രചനയുടെയും ആത്യന്തികമായ സാഫല്യം എന്ന് പറയുന്നത് അതാണെന്ന് എനിക്ക് തോന്നുന്നു.
പ്രഭാവർമ്മ എന്ന കവിയോടാണ് ഞാൻ ഇതുവരെ സംസാരിച്ചത്. പ്രഭാവർമ്മ എന്ന ഗാനരചയിതാവിനോട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, അടുത്ത കാലത്ത് പ്രശസ്ത ഗായകൻ ഉണ്ണിമേനോൻ ഓസ്ട്രേലിയയിലെത്തിയപ്പോൾ അന്ന് അദ്ദേഹം പാടിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതെന്ന് ചോദിച്ചിരുന്നു. ഉണ്ണിമേനോൻ ചൂണ്ടിക്കാണിച്ച ഒരു ഗാനം താങ്കൾ രചിച്ച ഗാനമായിരുന്നു ഇതാണത്.
എങ്കിലും എങ്ങനെ നീയറിഞ്ഞു എന്റെ ചെമ്പനീർ പൂക്കുന്നതായി നിനക്കായി സുഗന്ധം പരത്തുന്നതായി നിനക്കായി പറയൂ.
സിനിമാ പ്രേക്ഷകരുടെയും സിനിമാ ഗാന ആസ്വാദകരുടെയും എല്ലാം മനസ്സിൽ തങ്ങി നിൽക്കുന്ന പ്രണയത്തെക്കുറിച്ചുള്ള ഒരു ഗാനമാണ്. ഈ ഒരു ഗാനം എഴുതുമ്പോൾ താങ്കളുടെ മനസ്സിൽ എന്തായിരുന്നു, എങ്ങനെയാണ് ഈ ഗാനം എഴുതിയതെന്നൊന്ന് വിശദീകരിക്കാമോ?
ഒരു ചന്ദനപ്പൂ ഋത്തുജ്ഞാനോവലെ എന്നുള്ള പാട്ട് വളരെ കാര്യമായിട്ട് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. ശ്രോതാക്കളുടെ ഒക്കെ മനസ്സിൽ അങ്ങനെ തങ്ങി നിൽക്കുന്ന ഒരു പാട്ടാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം അത് മനസ്സിനെ വന്ന് വന്ന് തൊടുന്നു എന്നുള്ളതാണ്. മനസ്സിന്റെ ഒരു പ്രത്യേക ഭാവതലത്തെ വന്ന് സ്പർശിക്കുന്നു. പൊതുവെ ചലച്ചിത്ര ഗാനങ്ങളൊക്കെ ഈ ഇംഗ്ലീഷിൽ കാക്കോഫോണി എന്ന് പറയുന്ന വിധത്തിലുള്ള ശബ്ദ കോലാഹലങ്ങൾ കൊണ്ട് നിറയുന്ന ഒരു അന്തരീക്ഷമാണ്. ആ അന്തരീക്ഷത്തിൽ വളരെ മെലഡിയസ് ആയിട്ടുള്ള ഒരു 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 മ്യൂസിക്, അതിനെ ചേർന്ന് വരുന്ന ലളിത മൃദു പദങ്ങളുടെ ഒരു മേളനം, ഇതെല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ആ പാട്ടിലെ ഒരു പ്രത്യേകതയുണ്ടായി. അപ്പൊ ആ പാട്ടിന്റെ ഏറ്റവും വലിയ സവിശേഷതയായി ഞാൻ കാണുന്നത് നമുക്ക് അതുവരെ ഉണ്ടായിട്ടുള്ള പ്രമേയഗാനങ്ങളെല്ലാം തന്നെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന രീതിയിലുള്ള, ഞാൻ നിന്നെ പ്രേമിക്കുന്നു, ഓമരാളി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ടുകളുണ്ടല്ലോ, അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് പറയുന്ന രീതിയിലുള്ള പാട്ടുകളായിരുന്നു. എന്നാൽ ഈ പ്രണയഗാനത്തിന്റെ ഒരു ചെമ്മനർപ്പൂ വൃത്തിയാൻ ഓവലെ എന്ന പാട്ടിന്റെ ഒരു പ്രത്യേകത, ഞാൻ ഒരു പൂവ് നിനക്ക് നീട്ടുന്നു എന്ന് പറയുകയല്ല ചെയ്യുന്നത്, ഞാൻ നിനക്കൊരു പൂ നീട്ടിയിട്ടില്ല എന്ന് പറയുക, പക്ഷെ പൂവ് നീട്ടണമെന്നില്ല, ഐ ലവ് യു എന്ന് പറയണമെന്നില്ല സ്നേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ഒരു പ്രണയത്തിൽ ഒരു സൈലൻസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, നിശബ്ദമായ ഒരു വിനിമയമുണ്ട്. ഞാൻ ഒരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് ഞാൻ ആ വ്യക്തിയോട് പറയണമെന്നില്ല, പറയാതെ തന്നെ മനസ്സിലാവും. നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു മുല്ല വിടർന്നു എന്നിരിക്കട്ടെ, മുല്ലയിൽ പൂക്കൾ വിടർന്നു എന്നിരിക്കട്ടെ, ആരെങ്കിലും ഒരാൾ വന്നിട്ട് അതാ മുറ്റത്തെ മുല്ല പൂത്തിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ അറിയുന്നത്. മുല്ല പൂത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു സൗരഭം നമ്മളുടെ മനസ്സിലേക്ക് വരും. അതേപോലെ പ്രണയം സ്നേഹം ഉണ്ടെങ്കിൽ അത് പറയാതെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരും, മറ്റൊരാളുടെ മനസ്സിലേക്ക് അത് സന്നിവേശിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ ഒരു ഒരു സൈലൻസ് കമ്മ്യൂണിക്കേഷൻ, നിശബ്ദ വിനിമയമുണ്ട് പ്രണയത്തിന്. ആ നിശബ്ദ വിനിമയത്തിന്റെ ആവിഷ്കാരമാണ് ആ പാട്ടിലുള്ളത്. അത് കുറച്ച് ഭാഗം ഞാൻ എഴുതിയിട്ട് ഉണ്ണിമേനോൻ ട്യൂൺ ചെയ്തതുണ്ട്, പിന്നെ ഉണ്ണിമേനോന്റെ ട്യൂണിനനുസരിച്ച് എഴുതിയതുണ്ട്, അതെല്ലാം കൂടെ ചേർന്ന് ഉണ്ടായ ഒരു പാട്ടാണ്. ഞങ്ങള് രണ്ടുപേരും ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ടായ ഒരു പാട്ടാണത്.
തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ പ്രഭാവർമ്മ. ഓസ്ട്രേലിയൻ മലയാളികൾക്കിടയിൽ മലയാള ഭാഷയ്ക്ക് വേണ്ടി SBS റേഡിയോ നടത്തുന്ന ഈ ശ്രമങ്ങളോട് ഇത്രയും നേരം സഹകരിച്ചതിന്.
ഓക്കെ, താങ്ക് യു. ഓസ്ട്രേലിയയിലെ മുഴുവൻ മലയാളി കമ്മ്യൂണിറ്റിക്കും എന്റെ ആശംസകൾ, എന്റെ ഭാവുകങ്ങൾ. നന്ദി.